Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Guru Parampara Smarichukondu Brahma Sutra Sangra Bhashyam Chavarka Sutra. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് തത്വജ്ഞാനപ്രാപ്തിക്ക് ശേഷം സാധനകൾ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മം ജ്ഞാനത്തിൻ്റെ അംഗമായിട്ടുള്ള ശ്രുതിയിൽ ഉപദേശിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ശ്രുതി നമ്മളവിടെ ഉപദേശിച്ചു. അപിച്ച ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ശ്രീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടി പരാവരി ആനന്ദം ബ്രഹ്മണോ വിദ്വാന്ന വിഭേദി ഉപസ്ഥനം അഭയമേ ജനക പ്രാപ്തോസി തത് ആത്മാനമേവ ആ വേദ അഹം ബ്രഹ്മാസ്മീതി തസ്മാത് തത്സർവം അഭവത് തത്ര കോമോഹ കശോക ഏകത്വം അനുവശ്യത നിത്യവുമാദ്യ ശ്രുതിയോ ബ്രഹ്മവിദ്യാനന്തരമോ മോക്ഷം ദർശയന്തിയോ മധ്യേ കാര്യാന്തരം വാരയന്തിയോ. അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മവിദ്യയും മോക്ഷം, വിദ്യാപ്രാപ്തി മോക്ഷം, ഇതിനിടയ്ക്ക് മറ്റൊന്നുമില്ല. എന്തുകൊണ്ട് തസ്മിൻ ദൃഷ്ടേ ആണ് നമ്മൾ ചർച്ച ചെയ്ത് ആ പരമാത്മ സാക്ഷാത്കാരത്തിൽ പരാവര രൂപത്തിലിരിക്കുന്ന കാര്യകാരണ രൂപത്തിൽ, അതായത് നമ്മൾ ഈ വ്യവഹാരകാലത്ത് നമ്മൾ ഈ കാണുന്ന സമയത്ത് കാര്യമായ രൂപത്തിലും കാരണമായ രൂപത്തിലിരിക്കുന്നു. അല്ലെങ്കിൽ ഈശ്വരനായും പരമാത്മാവായും പിന്നീട് ഈശ്വര സൃഷ്ടമായിരിക്കുന്നതുമായിരിക്കുന്ന ഇത് ആ പരമാത്മ വസ്തു അതിനെ സാക്ഷാത്കരിച്ചാൽ പക്ഷെ കർമാണി ക്ഷീയന്തി അവന്റെ സർവകർമ്മങ്ങളും നശിക്കുന്നു, പിന്നീട് കർമ്മമൊന്നും ശേഷിക്കുന്നില്ല. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന വിധേരി കുതസ്ഥന എന്ന് കൈത്തിരിയത്തിൽ പറയുന്നു. ബ്രഹ്മണ ആനന്ദം വിദ്വാൻ, ആ ബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അറിയുന്നവൻ, ആനന്ദം ബ്രഹ്മസ്വരൂപമാണ് അതിനെ അറിയുന്നവൻ. കുതസ്ഥന എന്ന വിഭേദി കുതസ്ഥന ഒന്നിനെയും എന്ന വിഭേദി ഭയക്കുന്നില്ല, ഇന്ന് ഭയമില്ല. വിദ്വാൻ അറിയുന്നവൻ, അപ്പൊ ഭയത്തെ നിരാകരിക്കുന്നത് അറിവാണ്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, അറിവുള്ളവൻ. എന്തറിവാണ്? ബ്രഹ്മത്തിന്റെ ആനന്ദത്തെ, ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ അറിയുന്നു. അവൻ കുതസ്ഥനാണ് വിഭേദി, ഒന്നിനെയും ഭയക്കുന്നില്ല. അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല എന്നത് ദ്വിതീയാദ്വൈ ഭയം ഭഗതി എന്നും പറയും ശ്രുതിയിൽ. രണ്ട് എന്നുള്ള ബോധമാണ് ഭയത്തെ ഉണ്ടാകുന്നത്. ഏകത്വ ബോധം ഭയത്തെ നശിപ്പിക്കുന്നു. കാരണം അന്യനില്ല, ഭയക്കുന്നത് കൂടുതൽ അന്യനെയാണ്. അന്യനില്ലാത്തവരും പിന്നെ ആരെന്തിനും ഭയക്കും? ഭയക്കത്തില്ല. ബൃഹദാരണ്യത്തിൽ തന്നെ ജനകൻ യാജ്ഞവൽക്കൻ ഉപദേശിക്കുന്നു, അഭയം വൈ ജനക പ്രാപ്തവസി, അല്ലയോ ജനക നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നത്. ഈ തത്വജ്ഞാനത്തിലൂടെ ആത്മബോധത്തിലൂടെ നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെയും ഭയത്തെ നിഷേധിക്കുന്നു. ദ്വൈത ബോധം ഉള്ളിടത്തോളം കാലം ഭയമുണ്ട്. കാരണം തന്റെ നാശത്തെ കുറിച്ചുള്ള ആശങ്ക, അതാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. ഇത് സർവവും ആത്മാവായി തീർന്നവൻ താൻ പ്രത്യേകമായ തന്റേതായ ഒരു വ്യക്തിത്വം പ്രത്യേകിച്ച് ശേഷിക്കുന്നില്ല, പിന്നെ തന്റെ നാശത്തെ ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മവിദ്യയെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആത്മവിദ്യ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ആത്മവിദ്യ എന്ന് പറയുന്നത് സർവ അഭയപ്രദ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സർവർക്കും അഭയം നൽകുന്നതാണ്. അത് ഒരു തരത്തിലും നമുക്ക് ദോഷത്തെ ചെയ്യത്തില്ല. അത് അതിന് ഭയക്കേണ്ട കാര്യമില്ല എന്നാണ്. തത് ആത്മാനമേവ അവേദ അഹം ബ്രഹ്മ അസ്മീതി തസ്മാത് തത് സർവം അഭവത്. തത് ആ പരബ്രഹ്മത്തെ ആത്മാനം ഏവ അവേദ താനായിട്ട് തന്നെ അറിഞ്ഞു, തന്നെ തന്നെ ആ പരബ്രഹ്മമായിട്ട് അറിഞ്ഞു, അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തെ താനായിട്ട് തന്നെ അറിഞ്ഞു എന്നാണ്. തത് ആത്മാനം ഏവ അവേദ, തതെന്ന് പറയുന്ന ബ്രഹ്മത്തെ സൂചിപ്പിക്കാനാണ്. ആ തന്നെ തന്നെ അറിഞ്ഞു, ആ പരബ്രഹ്മത്തെ താനായിട്ട് തന്നെ അറിഞ്ഞു. എങ്ങനെ? അഹം ബ്രഹ്മ അസ്മീതി, താൻ ആ പരമാത്മാവാണ് എന്നറിഞ്ഞു. തസ്മാത് ആ അറിവുകൊണ്ട് എന്തുണ്ടായി? തത് സർവം അഭവത്, സർവം തത് അഭവത്, സർവവും അത് തന്നെ ആയി തീർന്നു എന്നാണ് സർവാത്മഭാവത്തെ സൂചിപ്പിക്കുകയാണ്. സർവവും അത് തന്നെ ആയി ആ പരിപൂർണമായിരിക്കുന്ന സച്ചിദാനന്ദ വസ്തു തന്നെയാണ് നാമരൂപമായി ജഗത് രൂപത്തിൽ അറിയപ്പെടുന്നത് എന്നറിഞ്ഞു. സർവത്യ പരമാത്മാവായിട്ട് തന്നെ കണ്ടു എന്നാണ്. അതും സർവാത്മഭാവത്തെ കാണിക്കുകയാണ്.
തത്ര കോ മോഹ കശോക ഏകത്വം അനുപശ്യത. ആ ഏകത്വത്തെ കാണുന്നവന് കോ മോഹ കശോക, മോഹം എവിടെ? അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രമാദവും അവിവേകവും സംഭവിക്കുന്നില്ല. കശോക, ദുഃഖവും സംഭവിക്കുന്നില്ല. ദുഃഖത്തിന് കാരണം അവിവേകമാണ്, അതുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ദുഃഖം ഉണ്ടാകുന്നില്ല. ആ ഏകത്വത്തെ കാണുന്നവന്, പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നവന് എന്നും പറയുന്നു. നിത്യവമാദ്യാശ്രിതയോ, ഈ ഇതെല്ലാം ഇനിയുമുണ്ട് ധാരാളം ശ്രുതികൾ. ഈ ശ്രുതികളെല്ലാം എന്ത് ചെയ്യുന്നു? ബ്രഹ്മവിദ്യാനന്തരം മോക്ഷം ദർശയന്തിയോ, ബ്രഹ്മവിദ്യ തുടർന്ന് മോക്ഷം, വിദ്യാപ്രാപ്തി. വിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആ അനുഭവത്തെയാണ്, അനുഭൂതിയാണ്. ആ അനുഭൂതിയും ഈ പറയുന്നതായ സർവാത്മഭാവം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവം, ഇതാണ് ഇവിടുത്തെ വിദ്യ. ഇതിനാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മവിദ്യക്ക് ശേഷം മോക്ഷം പ്രതിപാദയന്തിയോ, ആ ബ്രഹ്മവിദ്യ മോക്ഷത്തിന് കാരണമാണ്, മോക്ഷത്തെ പ്രതിപാദനം ചെയ്യുന്നു. ബ്രഹ്മവിദ്യ മോക്ഷത്തിന് കാരണം, അതായത് ബ്രഹ്മവിദ്യ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, മുക്തനായിത്തീരുന്നു, ജനന മരണങ്ങൾ ഇല്ലാതായിത്തീരുന്നു, അതാണ് മോക്ഷം. മധ്യേ കാര്യാന്തരം വാരയന്തി, അതിനിടയ്ക്ക് ബ്രഹ്മവിദ്യയും മോക്ഷവും, ഇതിന്റെ ഇടയ്ക്ക് കാര്യാന്തരം അന്യ കർത്തവ്യങ്ങളെ വാരയന്തി നിഷേധിക്കുന്നു, ഇല്ലാതാക്കുന്നു. ബ്രഹ്മവിദ്യാപ്രാപ്തിയും മോക്ഷവും, ഇതിനിടയ്ക്ക് പിന്നെ മറ്റൊന്നുമില്ല. ജ്ഞാനം പ്രാപിച്ചവന് കർത്തവ്യമായിട്ടൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പിന്നീട് ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി കേന്ദ്രാരൂഢാനി മായ മയേവേതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവസ്വകേ സാജൻ. ഓരോ ജീവനും ഏതേത് സമയത്ത് ഏതേത് കർമ്മം ചെയ്യണം എന്നത് ഈശ്വര നിശ്ചയമാണ്. ജീവന്മാർക്ക് സ്വകർമ്മങ്ങളിൽ ത്യാജ്യ ഗ്രാഹ്യ സ്വാതന്ത്ര്യമില്ല എന്നാണ് ഈ ശ്ലോകങ്ങളുടെ താല്പര്യം എന്നാണ്. അതായത് എല്ലാം നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ, സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാം കർമ്മ അധീനമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. എല്ലാം കർമ്മത്തിന് അല്ലെങ്കിൽ ഈശ്വര നിശ്ചയമാണ്, അല്ലെങ്കിൽ എല്ലാം വിധി എന്ന് പറയും. എല്ലാം വിധിയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. മോക്ഷം വരേണ്ട സമയത്ത് വന്നോളും, മോക്ഷം കിട്ടിക്കോളും. സാധനകൾ അനുഷ്ഠിക്കാൻ കർമ്മം ഉണ്ടെങ്കിൽ അത് അനുഷ്ഠിച്ചോളും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സാധനം ചോദിക്കാറുണ്ട്, മടിയന്മാരുടെ ഒരു ചോദ്യമാണത്. കാരണം അത് എളുപ്പമുള്ളൊരു കാര്യമാണ്, കാരണം എല്ലാം അതിനനുസരിച്ച് നടന്നോളും, നമുക്കൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. വിധി ഉണ്ടെങ്കിൽ നടക്കും, എല്ലാം ഈശ്വര നിശ്ചയം. എല്ലാം ഈശ്വര നിശ്ചയം എന്നുള്ള ബോധമാണ് വേണ്ടത്. പക്ഷെ മടിയന്മാരുടെ കയ്യിൽ ഇതിട്ട് കഴിഞ്ഞാൽ അവരതിനെയും തൻ്റെ അലസതയ്ക്ക് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും, ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ. കാരണം എല്ലാം ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. അതായത് പൗരുഷത്തിനവിടെ സ്ഥാനമുണ്ടോ എന്നാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഒരാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിശ്ചയപ്രകാരം പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഈശ്വര അല്ലെങ്കിൽ കർമ്മം അതിനനുസരിച്ച്, അല്ലെങ്കിൽ വിധി എന്ന് പറയും, അതിനനുസരിച്ചാണെങ്കിൽ ആണെന്നാണ് ചോദ്യം. പക്ഷെ ഇത് ചോദ്യം ശരിയാണ്, കാരണം സർവവും ഈശ്വര അധീനമായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവവും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവവും ഈശ്വര നിശ്ചയ, ഈശ്വര നിയമം, ഈശ്വരകൃതം ആണ്. അപ്പോൾ ആ ഈശ്വര നിശ്ചയത്തിന് ഈശ്വര, അതിനെയാണ് നമ്മൾ വിധി അല്ലെങ്കിൽ അതിനെയാണ് കർമ്മം എന്നൊക്കെ പറയുന്നെങ്കിൽ ശരി തന്നെയാണ്, 100%. അതിൽ യാതൊരു വ്യത്യാസവും യാതൊരു സംശയവും വേണ്ട. സർവവും ഇവിടെ പറയുന്നുണ്ടല്ലോ, ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ, ഈശ്വരൻ തന്നെയാണ് സർവത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഈശ്വര നിശ്ചയമായിട്ട് പൗരുഷവും വരാം, അത് നമ്മൾ മറന്നു കളയുന്നു. ശക്തിയും ഈശ്വരൻ നിശ്ചയമായിട്ട് വരാം. നമുക്ക് പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം അതും ഈശ്വരൻ തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പൊ ഒരാൾക്ക് പൗരുഷം ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് ഈശ്വരന്റെ നിശ്ചയമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാം. അപ്പൊ അതൊന്നും ഈശ്വര നിശ്ചയത്തിന് അതൊന്നും ബാധകമല്ല. എല്ലാം വിധി എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നുണ്ടല്ലോ, ഞാനൊന്നും ചെയ്യേണ്ടല്ലോ എന്നാണ്. ഞാൻ ചെയ്യേണ്ടതും വിധിയായിട്ട് വരാമല്ലോ, അതും ഈശ്വരന്റെ നിശ്ചയം ചെയ്യണമെന്നുള്ളത്. ഇവൻ ചെയ്യണം, ഇവൻ അവന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലോ? അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമേ ചിന്തിക്കത്തുള്ളൂ, മറുഭാഗവും ചിന്തിക്കുമല്ലോ. ഇവനവന്റെ പൗരുഷം ഉപയോഗിച്ച്, ഇച്ഛാശക്തി ഉപയോഗിച്ച് മോക്ഷമാർഗത്തിൽ പ്രവർത്തിച്ച് മുക്തി നേടണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലോ? ഈശ്വരന്റെ നിശ്ചയം അറിഞ്ഞല്ലല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈശ്വരൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് എല്ലാം വിധിയാണ് എന്നുള്ളത് ഒരു തത്വമായിരിക്കെ തന്നെ പുരുഷാർത്ഥം ആയിട്ടുള്ളതിനെല്ലാം പുരുഷ പ്രയത്നം കൊണ്ട് നേടണം എന്നുള്ളത് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ ദോഷമില്ലല്ലോ. അപ്പൊ ഈശ്വരൻ നിശ്ചയത്തിൽ എല്ലാം പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം പെടുത്തിയാൽ പോരാ, നമുക്ക് അസൗകര്യം ഉണ്ടാകുന്ന കാര്യങ്ങളെയും ഈശ്വരൻ നിശ്ചയത്തിൽ പെടുത്തണം. പൗരുഷം, സ്വതന്ത്ര ഇച്ഛ, പ്രവൃത്തി, ഇതെല്ലാം ഈശ്വരൻ ചെയ്യാനായിട്ട് വരാം. അതുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും ഈശ്വരൻ ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം കണ്ടതിന് ശേഷം കാരണത്തെ ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ കാരണത്തിനനുസരിച്ച് ഇന്ന കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു വ്യക്തി സ്വേച്ഛയാ ഇത് എന്റെ കർത്തവ്യമാണ് എന്ന് ബോധിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഊഹിച്ചുകൊണ്ടും ആ വ്യക്തിയിൽ ഈശ്വരിച്ച് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അയാളുടെ പൗരുഷത്വത്തെ ഉണർത്തി സ്വേച്ഛയ പ്രവർത്തിക്കുന്നതിനുള്ള ഈശ്വരീച്ഛയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഒരലസൻ എല്ലാം കർമ്മത്തിന് അധീനമാണ് എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കുന്നു, എല്ലാം വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് അലസത കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരീച്ഛ അയാൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഈശ്വരീച്ഛക്ക് ഇത് എല്ലാത്തിനും ഈശ്വരീച്ഛയാണ് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരീച്ഛ എന്ന് പറഞ്ഞ് അലസന്മാർക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഈശ്വരൻ അവനെ കൊണ്ട് എന്നെ കൊണ്ട് ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്നു എന്നൊരുതിന് ചിന്തിക്കാമെങ്കിൽ പ്രവർത്തിക്കാം. എന്റെ ഇച്ഛാശക്തിയെ ഉണർത്തി പ്രവർത്തിക്കാൻ എന്നാണ് ഈശ്വരന്റെ ഇച്ഛയെന്ന് ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് അയാളുടെ ഇച്ഛാശക്തിയെ ഉണർത്തി പ്രവർത്തിപ്പിക്കാം. അതുകൊണ്ട് ഒരാൾക്ക് സ്വാതന്ത്ര്യം, എനിക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പ്രവർത്തിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ഈശ്വര ഇച്ഛയാണ്. അങ്ങനെ കരുതി ഞാൻ പ്രവർത്തിച്ചെങ്കിൽ അതും ഈശ്വര ഇച്ഛയാണ്, അതും വിധിയാണ്. അപ്പൊ ഇത് വിധി എന്ന് പറയുന്നത് ഏതിനെ യോജിക്കും? അല്ലാതെ നമുക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം യോജിക്കുന്നതല്ല. അതായത് എന്റെ ഭാവിയെ എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ മാറ്റുന്നു, അങ്ങനെ മാറ്റുന്നതിനുള്ള ഒരു വിധിയാണ് എനിക്കുള്ളതെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റും. വിധി കൂടെ സ്വീകരിച്ചാൽ മതി, വിധി ഒന്നിനും തടസ്സം നിൽക്കത്തില്ല. അപ്പൊ ഞാൻ ഇച്ഛിക്കുന്നു എന്റെ ഭാവി ഇന്ന രീതിയിലായിത്തീരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മോചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഇച്ഛയാണ്. അപ്പോൾ ആ അങ്ങനെ എനിക്ക് ഇച്ഛിക്കുന്നതിനുള്ള വിധി എന്നിലുണ്ട്, അല്ലെങ്കിൽ ഈശ്വര ഇച്ഛയുണ്ട്, അത് ഈശ്വരന്റെ ഇച്ഛയാണ്. അപ്പൊ തനിക്ക് യോജിച്ചത് കണ്ടെത്തുക, അതാണ്. അല്ലാതെ അപ്പോൾ ഈശ്വര ഇച്ഛ എന്ന് പറഞ്ഞാൽ ഏതിനും സഹായകമാണല്ല, ഒന്നിനും ഈശ്വര ഇച്ഛ തടയുന്നതോ നിഷേധിക്കുന്നതോ അല്ല. അപ്പോൾ സർവത്തിനും ഈശ്വര ഇച്ഛയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ള ഈശ്വര ഇച്ഛ അയാളുണ്ട് എന്ന് കരുതിക്കോളും. അപ്പോൾ പ്രവൃത്തിയെ കണ്ടിട്ട് കാരണത്ത് പോയി, അതിനാണ് ഈശ്വര ഇച്ഛയെന്ന് പറയുന്നത്. അത് മാത്രമല്ല, എപ്പോഴാണോ ആ ജീവനെ ഉയർത്തുന്നതിന് വേണ്ടി ചിന്തിക്കുന്നത്, ജീവന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ആ ജീവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ചിന്തിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു, ആ ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ യോജിപ്പിക്കുന്നു, ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ യോജിപ്പിക്കുന്നു. അങ്ങനെ ഈശ്വര ഇച്ഛയോട് അവന്റെ ഇച്ഛയെ അവൻ അറിഞ്ഞുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അവന്റെ ജീവൻ ആ ജീവനെന്ന് പറയുന്നത് ഉയർന്നു പോകുന്നു, ആ ജീവൻ ഉയർന്നു പോകുന്നു. ഈശ്വര ഇച്ഛയെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയമമാണ്, പ്രകൃതിയുടെ മൊത്തത്തിലുള്ള നിയമമാണ്. ഓരോ വ്യക്തിക്കും അവന്റേതായ നിയമങ്ങളും കർമ്മ നിയമങ്ങൾ ഓരോ വ്യക്തിയുടെയും, ഇത് രണ്ടും കൂടി ജീവൻ ബോധപൂർവം യോജിപ്പിക്കുന്നു. യോജിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ജീവൻ ഉയർന്നു പോകുന്നു, ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക് റോഡ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റിയറിംഗ് കൈയിരിക്കുന്ന ഡ്രൈവർ എന്ത് ചെയ്യുന്നു, ആ നിയമം എന്ന് പറയുന്നത് ഒരു ഡ്രൈവർക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടിയുള്ളതാണ് ആ നിയമം. അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ആള് എന്ത് ചെയ്യുന്നു, ഈ തന്റെ നിയമങ്ങളും ഈ പൊതുവായ നിയമങ്ങളും തമ്മിൽ യോജിപ്പിച്ച് പോയി കഴിഞ്ഞാൽ റോഡ് അയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റും. അയാൾ യാത്ര ചെയ്യുന്ന ആ റോഡ് ഇന്ന സൈഡിൽ കൂടി പോകണം, ഇന്ന സ്ഥലത്ത് ചെയ്യുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് ചെയ്യുമ്പോൾ ഹോൺ മുഴക്കണം മുഴക്കണ്ട, ഇതെല്ലാം പൊതുവായ നിയമങ്ങളാണ്. പക്ഷെ സ്റ്റിയറിംഗ് കൈയിരിക്കുന്നവൻ എന്ത് ചെയ്യണം, അപ്പോൾ തന്റെ നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തത്തില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ പോകത്തുള്ളൂ എന്ന് കരുതിയ ലക്ഷ്യത്തിലെത്തത്തില്ല. അപ്പൊ പൊതുവായ ആ നിയമത്തെ അംഗീകരിച്ച് ഇയാളുടെ സ്റ്റിയറിംഗ് ഇയാൾ നിയന്ത്രിച്ച് കൊണ്ടുപോകണം, കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അപ്പോൾ ഒരു പൊതുവായ നിയമവും വ്യക്തിയുടെ നിയമവും, അപ്പോൾ പൊതുവായ ഇച്ഛയും വ്യക്തിയുടെ ഇച്ഛയും, അത് രണ്ടും കൂടി യോജിപ്പിക്കും. അപ്പോൾ ജീവൻ വിവേകപൂർവ്വം അതിനെ യോജിപ്പിക്കുമ്പോൾ എന്ത് വരുന്നു, ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ ഈശ്വരന്റെ ഇച്ഛയെ നമ്മളെങ്ങനെ തിരിച്ചറിയുന്നു, ജീവൻ ഉയർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ലക്ഷ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആ ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മം, നീതി, പുണ്യം എന്നെല്ലാം പറയുന്നതിന്റെ മാർഗത്തിലൂടെ ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, ആ മുകളിലേക്ക് പോകുന്നതിനുള്ള ആ ഈശ്വര ഇച്ഛയ്ക്ക് അനുസരിച്ച് പോകുന്നു എന്നത്. അവിവേകികളായ ജനങ്ങളാണെങ്കിലോ അവർക്ക് ഈശ്വര ഇച്ഛയെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല. സഹജമായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു, ധർമാധർമ്മ ബോധമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അവർ നാശത്തിലേക്ക് പോകുന്നു. ആ നാശത്തിലേക്ക് പോകുന്നതും ഈശ്വരന്റെ നിയമപരിധിയിൽപ്പെട്ടതല്ല. എങ്ങനെ, ഈശ്വരൻ തന്നെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു ദുഷ്കർമ്മങ്ങൾക്ക് ഇന്ന ഫലം, അത് ഈശ്വര നിയമത്തിൽപ്പെട്ടത് തന്നെ. പക്ഷെ അവൻ വിവേകപൂർവ്വം അതിനെ തിരിച്ചറിഞ്ഞ് അല്ല അവൻ അവിടെ പ്രവർത്തിക്കുന്നത്. ദുഷ്കർമ്മം ചെയ്യുന്നതിന് വിവേകത്തിന്റെ ആവശ്യമില്ല, അവിടെ വിവേകം ആവശ്യമില്ല. അപ്പൊ ഈശ്വരന്റെ നിയമങ്ങളെ തിരിച്ചറിയേണ്ട ആവശ്യം അവിടെ ഇല്ല. മറിച്ച് ഈശ്വരന്റെ നിയമത്തെ തിരിച്ചറിയണം. തിരിച്ചറിവെന്ന് നമ്മൾ പറയണല്ലോ, ആ വിവേകം വേണം. അപ്പോൾ ഒരാൾ ധർമ്മത്തിന്റെ ശ്രേയസിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഈശ്വരന്റെ നിയമങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ ഈശ്വരൻ എന്തൊക്കെയാണോ അവന് വിധിച്ചിട്ടുള്ളത്, പൗരുഷം, സ്വാതന്ത്ര്യം, അതെല്ലാം അവന് ഉപയോഗിക്കാം, ഉപയോഗിച്ച് മുമ്പോട്ട് പോവാം. ഇതെല്ലാം ഈശ്വരൻ തന്നെ മനുഷ്യന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈശ്വരന്റെ ഇച്ഛയോട് തന്റെ ഇച്ഛയെ യോജിപ്പിക്കുക വിവേകം കൊണ്ട്. അങ്ങനെ ഒരു ജീവൻ യോജിപ്പിക്കുന്ന ഒരു ജീവൻ ഉയർന്നു പോകുന്നു, ജീവന്റെ ഊർധ്വമുഖമായ അവസ്ഥയെന്ന് പറയും, അങ്ങനെ പോകുന്നു. അല്ലാത്തവർ ഈശ്വരന്റെ അവന് വിവേകം ഉപയോഗിക്കുന്നില്ല, ഈശ്വര ഇച്ഛയെ മനസ്സിലാക്കാൻ അവൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ഈശ്വര നിയമത്തിന് അധീനമായി തന്നെയാണ് അവൻ നശിക്കുന്നത്. രണ്ടിനും സർവത്തിനും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രുതി തന്നെ പറയും, ഗുരുവിന് സദ്വാസനയെ വളർത്തി അവനെ ശ്രേയവും മാർഗത്തിലൂടെ നടത്തി മുക്തിപഥത്തിലെത്തിക്കുന്നത് ഞാൻ തന്നെ, അവനെ ദുർമാർഗത്തിലൂടെ നടത്തി നരകത്തിലെത്തിക്കുന്നത് ഞാൻ തന്നെ. സർവവും ഈശ്വര ഇച്ഛയ്ക്ക് അധീനം തന്നെ, ഈശ്വര നിയമത്തിന് അധീനം തന്നെ. പക്ഷെ ജീവൻ വിവേകം ഉപയോഗിച്ച് ആ ഈശ്വരന്റെ നിയമത്തെ മനസ്സിലാക്കി അതിനാണ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം. ശാസ്ത്രത്തിന്റെ ആവശ്യം വരുന്നത് അവിടെയാണ്, നമ്മുടെ ബുദ്ധിക്ക് ഈ നിയമങ്ങളെ പിടികിട്ടത്തില്ല. അപ്പൊ അതിന് ശാസ്ത്രം ഉപദേശിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതി, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രത്തെ നിശ്ചയിക്കണം എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കർമ്മം, വിധി, ഈശ്വരേച്ഛ ഇതെല്ലാം ഇങ്ങനെയുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജീവന്റെ സ്വാതന്ത്ര്യത്തിനോ ഇച്ഛാശക്തിക്കോ പൗരുഷത്തിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. ഇവിടെ പറയുന്ന ത്യാജ്യഗ്രാഹ്യ സ്വാതന്ത്ര്യം അതെല്ലാം ഉണ്ട്, അതുമെല്ലാം ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ടുണ്ട്. നമ്മളതിനെ തിരിച്ചറിയണം, അതിന് വിവേകം വേണം, അത് പോകണമെന്ന് അർത്ഥം. പൗരുഷൻ ഒരുവനെ ഉപയോഗിക്കുന്നതിനുള്ള ഈശ്വരേച്ഛ ഉള്ളത് കൊണ്ടാണ് അയാൾ നമ്മൾ പൗരുഷം ഉപയോഗിക്കുന്നതായി കാണുന്നത്. ഇച്ഛാശക്തി കൊണ്ടാണ് ജീവൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടുന്നത്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പോലും. എന്തുകൊണ്ടത് നേടുന്നു? അതിനുള്ള അങ്ങനെ ഒരാളെ നേടുന്നതുകൊണ്ട് നമുക്ക് ചോദിക്കാം, ഇയാളിൽ ആ പൗരുഷത്തെ അനുകൂലമായ ഈശ്വരേച്ഛ അയാൾ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലാതെ പ്രതിലോമമായി വരുന്ന, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈശ്വരേച്ഛ ഉള്ളൂ, പോസിറ്റീവായിട്ടുള്ള ഒന്നിനെ ഈശ്വരേച്ഛ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം സർവവും ഈശ്വര ഇച്ഛയ്ക്ക് അധീനമായിട്ടാണ്, ഈശ്വരൻ സർവജ്ഞനാണ്, സർവശക്തനാണ്, ഈശ്വരേച്ഛയ്ക്ക് അധീനമായിട്ട് തന്നെയാണ് സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് സ്വീകരിക്കാം. ഏകപക്ഷീയമായി ഒരു ഭാഗം മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈശ്വരൻ, പരമാത്മാവ്, കൂടസ്ഥൻ, പ്രത്യേകാത്മാവ്, ചിതാത്മാവ് ഇവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കി തരാൻ അപേക്ഷിക്കുന്നു. ഈ വാക്കുകൾക്കും നേരത്തെ ഇത്തരം വാക്കുകൾക്കെല്ലാം ഉള്ള ഒരു പൊതുവായ സ്വഭാവം, ഇതെല്ലാം ഒരേ അർത്ഥത്തിലും പല അർത്ഥങ്ങളും ഉപയോഗിക്കും. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ഡിക്ഷണറി നോക്കി മനസ്സിലാക്കേണ്ടതല്ല. അതായത് ഞാൻ ഇപ്പോൾ ഈ വാക്കുകൾക്കെല്ലാം ഇങ്ങനെ ഇന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ എല്ലായിടത്തും പ്രയോഗിക്കണമെന്നില്ല. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആ വാക്കുകൾ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള അതനുസരിച്ചാണ്. ഇപ്പോൾ ആത്മ ചില സന്ദർഭങ്ങളിൽ ശരീരം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലയിടത്ത് മനസ്സെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലയിടത്ത് ജീവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലയിടത്ത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലയിടത്ത് ഞാൻ എന്ന് സാധാരണ നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന ഞാൻ എന്നുള്ളതിന് പേരും ആത്മാ എന്നുള്ള ശബ്ദം ഉപയോഗിക്കും. അപ്പൊ ആത്മാ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കും, ആ പ്രകരണം അനുസരിച്ച് ഏത് ഭാഗത്ത് എങ്ങനെ. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ വാക്കുകളും ഈശ്വരൻ, പരമാത്മാവ്, കൂടസ്ഥൻ, പ്രത്യേകാത്മാവ്, ചിതാത്മാവ് ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും, സന്ദർഭം അനുസരിച്ച് മാറി വരികയും. ഈശ്വരൻ സഗുണേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, നിർഗുണേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പരമാത്മാവ് അതും അങ്ങനെ തന്നെ സഗുണ നിർഗുണ രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും. കൂടസ്ഥൻ എന്ന് പറയുന്നു, കൂടസ്ഥൻ എന്ന് പറയുന്നത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, അല്ല ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കും. പ്രത്യേകാത്മാവ് സാധാരണ ഉപയോഗിക്കുന്നത് ആന്തരികമായിരിക്കുന്ന ആത്മാവ്, പക്ഷെ ചിലത്ത് അത് തന്നെ പരമാത്മാവ്, ആ പരമാത്മാവ് തന്നെ പ്രത്യേകാത്മാവായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കും. ചിതാത്മാവ ചിത്തെന്ന് വെച്ചാൽ ഞാനും ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആത്മാവ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ അർത്ഥവ്യത്യാസം എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന ശബ്ദങ്ങളെല്ലാം പല അർത്ഥത്തിനും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ചിതാകാശം, ചിത്താകാശം, ഭൂതാകാശം ഇവയുടെ അർത്ഥവ്യത്യാസം. ഇത് യോഗ വാസിഷ്ഠം എന്ന് പറയുന്ന അതാണ് വസിഷ്ഠൻ ശ്രീരാമൻ ഉപദേശിക്കുന്നതാണ്. അദ്വൈതത്തിലെ ഒരു നല്ലൊരു ഗ്രന്ഥമാണ്. അപ്പോൾ അതിലാണ് ഈ തരത്തിൽ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെയുള്ള അഷ്ടാവക്ര ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഈ തരത്തിൽ പറയും. ചിതാകാശം, ചിത്താകാശം, ഭൂതാകാശം, അതും മൂന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഭൂതാകാശം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ആകാശം, നമ്മൾ ഈ കാണുന്ന ആകാശം, സർവത്തിന് ഇടം കൊടുത്തിരിക്കുന്ന ഈ ആകാശമാണ് ഭൂതാകാശം എന്ന് പറയുന്നത്. ചിത്താകാശം എന്ന് പറയുന്നത് മനസ്സ്, മനസ്സ് തന്നെ സർവത്തിന് ഉൾക്കൊണ്ടിരിക്കുന്ന മനസ്സ്. മനസ്സ് സർവവ്യാപകമാണ്, ഈ ആകാശത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു മനസ്സ്. മനസ്സുകൊണ്ട് ഏതിനെ നമ്മൾ ചിന്തിക്കുന്നു ആ വിഷയത്തെ മനസ്സ് തന്നിൽ അന്തർഭവിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ആ വിഷയത്തെ മനസ്സ് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ആകാശം എങ്ങനെയാണോ എല്ലാത്തിനും ഇടം കൊടുക്കുന്നത്, അതുപോലെ മനസ്സ് സർവത്തിനും ഇടം കൊടുക്കുന്നു, സർവത്തെയും അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പരമാത്മാവ് ഒഴികെ പരമാത്മാവിനെ മാത്രം മനസ്സിന് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, ബാക്കി ഏത് വിഷയത്തെയും മനസ്സിന് തന്നിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ചിന്തിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം. മനസ്സിലാക്കുന്നു എന്ന് പറയുന്നില്ല, മനസ്സിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നർത്ഥം. മനസ്സിലതിനെ, മനസ്സതിനെ വിഷയമാക്കുന്നു, മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതും ആകാശം എന്ന് വെച്ചാൽ അവകാശം എന്നാണ് അതിന് സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. അവകാശം എന്ന് വെച്ചാൽ ഇടം, എന്തെങ്കിലും ഒരു വസ്തുവിന് നിലനിൽക്കുന്നതിനുള്ള ഇടം, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഇപ്പൊ സൂര്യൻ എവിടെ നിൽക്കുന്നു, നിൽക്കുന്ന ആ സ്പേസ്, അതിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. ഭൂമി എവിടെ നിൽക്കുന്നു, ആകാശം. ഒരു അണു എവിടെ നിൽക്കുന്നു, ആകാശം. ആകാശം എന്ന് പറയുന്നത് സർവത്തിനെയും നിലനിർത്തുന്ന ഒന്നാണ് അവകാശം. ഇതേ സ്വഭാവം മനസ്സിനുമുണ്ട്. മനസ്സ് സർവത്തെയും ഉൾക്കൊള്ളിക്കുന്നു. ഏത് വിഷയം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ആ വിഷയം മനസ്സിനുള്ളിലാകും. അതുകൊണ്ട് ചിത്താകാശം എന്ന് മനസ്സിനെ പറയുന്നു. ചിതാകാശം, ചിത്ത് പരമാത്മാവ്, ഇതേ സ്വഭാവമാണ്. സർവത്തിനും ആധാരമായി അധിഷ്ഠാനമായിരിക്കുന്നു പരമാത്മാവ്, മനസ്സിനും ആധാരമായിരിക്കുന്നു. അതും സർവത്തെയും താങ്ങി നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ എല്ലാത്തിന്റെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായി നിൽക്കുന്നതുകൊണ്ട് അതിനെ ചിതാകാശം എന്ന് പറയുന്നു. അവിടെ ആകാശം എന്നുള്ള ശബ്ദത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആകാശം എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക. ഇതെല്ലാം മറ്റെല്ലാ ഭൂതങ്ങളെയും ഭൂതാകാശം ഉൾക്കൊള്ളുന്നു. അതിന് ഭൂതങ്ങളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ. പഞ്ചഭൂതങ്ങളെയും അതിന്റെ കാര്യങ്ങളെയും ആ ഭൂതാകാശം ഉൾക്കൊള്ളുന്നു. ആ ഭൂതാകാശത്തെയും ഉൾക്കൊള്ളുന്നു ചിതാകാശം, ചിത്താകാശം. ആ ചിത്താകാശത്തെയും ഉൾക്കൊള്ളുന്നു ചിതാകാശം. അപ്പോ ആ അതിന്റെ പരമം വ്യാപ്തി, പരമാത്മാവിന്റെ ആ പരമം വ്യാപ്തിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ക്രമമായിട്ട് ആ വ്യാപ്തിയെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എത്ര മഹത്താണ്, വ്യാപ്തമാണ് ആ പരമാത്മാവ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചിതാകാശം എന്ന് പറയുന്നത്. സർവത്തിനും ആധാരമായി നിലനിൽക്കുന്നത് എന്നാണ് എന്റെ താല്പര്യം. അവരുടെ ആകാശം എന്ന് പറയുന്ന വ്യാപ്തി, പരമാത്മാവിന്റെ വ്യാപ്തി എന്ന് പറയുന്ന ആശയത്തെ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, പ്രളയത്തിലെ അവ്യക്ത ജീവാദിഷ്ടങ്ങളെ പ്രളയകാലത്ത് തന്നെ ഈശ്വരൻ അറിയുന്നുണ്ടോ എന്നാണ്. അതായത് ഈശ്വരന്റെ ജ്ഞാനം നിത്യമാണ്, ഈശ്വരന്റെ ജ്ഞാനത്തിന് ലോപം സംഭവിക്കുന്നില്ല. സൃഷ്ടി, സ്ഥിതി, പ്രളയം ഇത് മൂന്നിനെയും നടത്തുന്നയാളാണ് ഈശ്വരൻ എന്നാണല്ലോ നമ്മൾ ഇതിൽ പഠിച്ചത്. ജന്മാദ്യസ്യത ശാസ്ത്ര യൂനിത്വ തുടങ്ങിയ സൂത്രങ്ങളെല്ലാം അതാണ് പറഞ്ഞത്. അപ്പൊ ഈശ്വരന്റെ അറിവിന് ഒരിക്കലും ലോപം, ലുപ്തത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പ്രളയം എന്ന് പറയുന്നതൊക്കെ ജീവനാണ് അജ്ഞേയമായിരിക്കുന്നത്. പ്രളയം എന്നേ അറിയാം, ബാക്കി എന്ത് നടക്കുന്നു എന്നൊന്നും അറിയത്തില്ല. സൃഷ്ടിസ്ഥിതി പ്രളയത്തിന്റെ എല്ലാം നിയമം അറിയുന്ന ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരന് ജീവൻ അധിഷ്ഠം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയാമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈശ്വര സങ്കല്പം വളരെ ചെറുതായി. ഈശ്വരൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തയാളല്ല. ഈശ്വരൻ അറിയുന്നുണ്ടോ, ഈശ്വരനും എന്നെപ്പോലെ വിവരക്കേടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഈശ്വരന്റെ അറിവില്ലായ്മയെ കുറിച്ച് നമ്മൾ സംശയിക്കരുത്. നമുക്ക് പല അറിവില്ലായ്മയുണ്ട്, അതിന്റെ സർവജ്ഞൻ എന്ന് പറയും. സർവജ്ഞൻ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഈശ്വരനെ ഏതെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഈശ്വരനെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ലായ്മയുണ്ടോ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല, പിന്നെ എങ്ങനെ സർവജ്ഞനാവും? അപ്പോ ഈശ്വരന് അറിവില്ലായ്മ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട, അത് നമ്മൾക്ക് ജീവൻ അങ്ങനെ സംശയം വരാം, കുറ്റമല്ല. കാരണം ജീവനിലെ അറിവില്ലായ്മ ആത്മജ്ഞത്വം ജീവനിലുണ്ടല്ലോ. അപ്പൊ ആത്മജ്ഞന് സർവജ്ഞരെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പൊ ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ജീവനിൽ സംഭവിക്കാമെങ്കിൽ അത് ഈശ്വരന് സംഭവിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാം. ജീവനിൽ എന്ത് സംഭവിക്കുന്നു അത് അവിടെ സംഭവിക്കുന്നു. അപ്പൊ സൃഷ്ടി, സ്ഥിതി, പ്രളയം, അധിഷ്ഠം, ഇതെല്ലാ കാര്യങ്ങളും എന്താണ്? നിത്യം ഈശ്വരൻ സർവം അറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഈശ്വരനും കൂടി അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ, ജീവൻ അറിവില്ലായ്മ വന്നപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയുന്നു. ഈശ്വരനും കൂടി അറിവില്ലായ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഈശ്വരൻ സർവജ്ഞനാണ്. അപ്പൊ കാല, ദേശ പരിച്ഛേദങ്ങളൊന്നും ഇല്ലാത്ത അറിവാണ് ഈശ്വരനുള്ളത്. അതിന് സൃഷ്ടിയെന്നോ സ്ഥിതിയെന്നോ പ്രളയമെന്നോ അതന്നെ ഈശ്വര നിയമം അനുസരിച്ച് നടക്കുന്നതിന്. അങ്ങനെ ഒരു അറിവുണ്ടെങ്കിലേ പ്രളയം സംഭവിക്കത്തുള്ളൂ, സൃഷ്ടി സംഭവിക്കത്തുള്ളൂ, അങ്ങനെ അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് എന്താണ്? ബ്രഹ്മവിദ്യ, മോക്ഷം. ബ്രഹ്മവിദ്യ, വിശേഷം, മോക്ഷം, ഇതിനിടയ്ക്ക് മറ്റൊന്നും ഇല്ല, ഇതിനിടയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ജ്ഞാനം മോക്ഷത്തെ കൊടുക്കുന്നു എന്നാണ്. അതും ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ്. ജ്ഞാനപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾ, ജ്ഞാനം പ്രാപ്തിക്ക് ശേഷം പിന്നീട് വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. ജ്ഞാനപ്രാപ്തി വന്നു കഴിഞ്ഞാൽ പിന്നീട് മോക്ഷമായി. ജ്ഞാനപ്രാപ്തി ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു, പിന്നീട് ഇവിടെ ജീവ ഈശ്വര ജഗത് ഭേദമെല്ലാം നശിക്കുന്നു. അതിനുശേഷം പിന്നീട് ആർക്കും വേറെ ജോലിയൊന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള സങ്കല്പങ്ങളും അവിടെ അവസാനിക്കുന്നു. ജീവൻ, ഈശ്വരൻ എന്നുള്ള സങ്കല്പങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. അത് തന്നെ അടുത്ത് വീണ്ടും പറയുന്നു. അതായത് ആ ജ്ഞാനത്തിന്റെ ഫലം എന്താണെന്നുള്ള കാര്യം. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ജ്ഞാനത്തിന്റെ ഫലം മോക്ഷമാണ്, അതിന്റെ ഇടയ്ക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ആ ഫലത്തെ വ്യക്തമാക്കുകയാണ്. തഥാ തത് പശ്യൻ ഋഷിർ വാമദേവ പ്രതിവേദി അഹം മനുരഭവം സൂര്യശ്ച ഇതി ബ്രഹ്മദർശന സർവാത്മഭാവയോർ മധ്യേ കർത്തവ്യാന്തര വാരണായ ഉദാഹാര്യം. ഇനിയും വേറെയും ശ്രുതികളുണ്ട്. എന്താണ് ആ ബ്രഹ്മവിദ്യയുടെ ഫലം? സർവാത്മഭാവം, സർവവും താൻ തന്നെ. അതിന് വാമദേവ ഋഷിയെ കുറിച്ച് ശ്രുതി തന്നെ പറയുന്നുണ്ട്. വാമദേവ ഋഷി അമ്മയുടെ ഗർഭത്തിലിരുന്നു കൊണ്ട് തന്നെ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നതാണ്. തത് ഏതത് പശ്യൻ, ആ പരമാത്മാവിന് ഏതത് താനായി കണ്ടുകൊണ്ട്, ഈ ഇരിക്കുന്ന താൻ ആ പരമാത്മാവ് തന്നെ എന്ന് കണ്ടുകൊണ്ട് ഋഷിഹി വാമദേവ, വാമദേവൻ എന്ന ഋഷി പ്രതിവേദേ അറിഞ്ഞു. എന്തറിഞ്ഞു? അഹം മനുരഭവം സൂര്യസ്ഥ, ഞാൻ തന്നെയാണ് ആദിയിൽ മനുവായിരുന്നത്, അതാ ഇപ്പോൾ ഈ സൂര്യനായി നിൽക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. ഇതാണ് സർവാത്മഭാവം എന്ന് പറയും, സർവവും താനെന്ന ഭാവം. അങ്ങനെ പ്രതിവേദ അറിഞ്ഞു എന്നാണ്. ഇതൊരു ബോധമാണ്, ഈ സർവാത്മഭാവം ആത്മജ്ഞാനം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ബോധം ഉണ്ടായി എന്നാണ്. ഇതി ബ്രഹ്മദർശന സർവാത്മഭാവയോർ മധ്യേ, ബ്രഹ്മദർശനം സർവാത്മഭാവം മോക്ഷം എന്ന് പറയുന്നു. അതിനിടയ്ക്ക് എന്താണ്? കർത്തവ്യാന്തര വാരണായ, വേറെ കർത്തവ്യങ്ങളൊന്നും ഇല്ല, മറ്റ് കർത്തവ്യങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടി ഉദാഹാര്യം, ഇതിനെയും ഉദാഹരിക്കാം, ഈ ശ്രുതിയും കാണിക്കാം. പശ്യൻ പ്രതിവേദ എന്ന് പറയുന്നതാണ്. അവനെ സാക്ഷാത്കരിച്ചു എന്നിട്ട് അനുഭവിക്കുകയാണ് എന്താണ്? സർവവും താൻ തന്നെ എന്നറിയുന്നു. കാരണം ഈശ്വരനാണല്ലോ സർവപ്രാണികളിൽ ഇരിക്കുന്നത്. അപ്പൊ ഈശ്വരഭാവം വരുന്നവന് അറിയുന്നു താൻ തന്നെയാണ് സർവത്തിന്റെയും ഉള്ളിലിരിക്കുന്നത് എന്നറിയുന്നു. ഒരു ഉദാഹരണം പറയുന്നു. യഥാ തിഷ്ഠൻ ഗായതീരി തിഷ്ഠതി ഗായത്യോർ മധ്യേ തത്കർത്തൃകം കാര്യാന്തരം നാസ്തി ഗമ്യതി. ഇതിനൊരു ലൗകികമായ ഉദാഹരണം കൊടുക്കുകയാണ്. തിഷ്ഠൻ ഗായതി, തിഷ്ഠൻ ഗായതി, അവൻ നിന്നുകൊണ്ട് പാടുന്നു എന്ന് പറയുന്നു. തിഷ്ഠൻ ഗായതി, അപ്പൊ പാടുന്നതിന് വേണ്ടിയാണ് അവൻ നിൽക്കുന്നത്. നിൽക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ, പാടുക എന്ന് പറയുന്നു മറ്റൊരു ക്രിയ. അപ്പൊ നിന്നുകൊണ്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നിൽക്കുക, പാടുക, അതിന്റെ ഇടയ്ക്ക് വേറൊരു ക്രിയ അവിടെ പറയുന്നില്ല, മറ്റൊരു ക്രിയയില്ല. അവൻ അവൻ നിൽക്കുന്നതിനെ പാടാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല. അതുപോലെയാണ് പശ്യൻ പ്രതിവേദ എന്ന് പറയുന്നത്. അവനതിനെ, ആ പരമാത്മാവിനെ കണ്ട് എന്നിട്ടവൻ അറിയുന്നു സർവാത്മഭാവത്തെ എന്ന് പറയുന്ന പോലെയാണ്. തിഷ്ഠൻ ഗായതി, ഗാന എന്ന് പറയുന്ന ആ ക്രിയയ്ക്ക് അതാണ് നിൽക്കുക എന്ന് പറയുന്നതിന് അടയാളമായിട്ട് ഇവിടെ ഇരിക്കുന്നു. പാടാൻ വേണ്ടി നിൽക്കുന്നു, നിന്ന് പാടുന്നു, മറ്റൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഇതിൽ നിന്ന് വരും. ഇതിന് പാണിനിയുടെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ഇങ്ങനെയുള്ള പ്രയോഗം. തിഷ്ഠൻ ശത്രന്തോ എന്ന് പറയും വ്യാകരണത്തിൽ, നിന്നുകൊണ്ട് പാടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ്? തിഷ്ഠതി ഗായത്യോർ മധ്യേ, നിൽക്കുക പാടുക ഈ രണ്ട് ക്രിയയ്ക്കും ഇടയ്ക്ക്. തത്കർത്തൃകം കാര്യാന്തരം, ആ നിൽക്കുന്ന വ്യക്തി മറ്റൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ള ക്രിയകളൊക്കെ നിഷേധിക്കുകയാണ്. കാര്യാന്തരം, ആ വ്യക്തിയുടെ മറ്റ് പ്രവൃത്തികളെല്ലാം നാസ്തീരി ഗമ്യതയെ, ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെയാണ് ആത്മ സാക്ഷാത്കാരം, തത്വജ്ഞാന പ്രാപ്തി, പിന്നെ മോക്ഷം എന്ന് പറയുന്നിടത്ത് അതിനിടയ്ക്ക് പിന്നെ മറ്റൊന്നുമില്ല എന്നർത്ഥം. അവിടെ പിന്നെ രണ്ടാമതൊന്നുമില്ല, ദ്വൈത നാശം സംഭവിച്ചിരിക്കുകയാണ്, മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതിന്റെ ഫലം വ്യക്തമായി പറയുന്ന ശ്രുതികളാണ് അടുത്ത് പറയുന്നത്. ത്വം ഹി നഹ പിത യു അസ്മാകം അവിദ്യായാഹ പരം പാരം താരേരി. ഇവിടെ പിപ്പലാദൻ എന്ന് പറയുന്ന മുനിയുടെ അടുത്ത് ഭരദ്വാജൻ തുടങ്ങിയ ശിഷ്യന്മാർ ഇത് പ്രശ്നോപനിഷത്തിലാണ്. ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നു. അപ്പൊ ഗുരു ബ്രഹ്മവിദ്യ ഉപദേശിച്ചതിന് ശേഷം ശിഷ്യന്മാര് ഗുരുവിനോട് പറയുന്നതാണ്, ത്വം ഹി പിത, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. എന്തുകൊണ്ട്? ശരീരത്തിന് ജന്മം തന്ന പിതാവ് വേറെയുണ്ട്, പക്ഷെ വാസ്തവത്തിൽ പിതാവ് അങ്ങാണ്, ഗുരുവാണ് പിതാവ്. എന്തുകൊണ്ട്? അവിദ്യയാ പരം പാരം തരയിസി, ഈ അവിദ്യയുടെ പരം പാരം നാശം സംഭവിക്കുന്ന മറുകര പരബ്രഹ്മം അതിനെ എത്തിച്ചത് അങ്ങാണ്, മറുകര കടത്തുന്നത് തരണം ചെയ്യിപ്പിച്ചത് അങ്ങാണ് എന്നർത്ഥം. അപ്പൊ വാസ്തവത്തിലുള്ള ജന്മം തന്നത് അതങ്ങാണ് എന്നർത്ഥം. അജ്ഞാനം കൊണ്ടുള്ള ജന്മമാണ് പിതാവ് തന്നത് ലൗകികമായ അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ എന്താണ്? ഗുരുവാണ് പരമപിതാവ്. എന്തുകൊണ്ട്? ഈ അവിദ്യയുടെ മറുകര വാസ്തവത്തിലുള്ള ജന്മം തന്ന അവിടെയാണ് സ്വരാജ്യം മോക്ഷം എന്ന് പറയുന്നത് പ്രദാനം ചെയ്യുക. അജ്ഞാനത്തിൽ നിന്നും ഉണർന്ന് ജ്ഞാനം പ്രാപിക്കുക, അതാണ് വാസ്തവത്തിലുള്ള ജന്മം. അപ്പൊ ആ പരമാർത്ഥത്തിലുള്ള ജന്മം തന്ന അങ്ങാണ്, മോക്ഷത്തെ നൽകിയത് അങ്ങാണ്, അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, അങ്ങാണ് ഈ അവിദ്യയുടെ മറുകര കടത്തിയത്. അപ്പൊ അവിദ്യയുടെ മറുകര എത്തിച്ചേരുക, അതാണ് ഈ മോക്ഷത്തിന്റെ ഫലം എന്ന് ഈ ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കാം. ഇത് പിപ്പലാദനോട് ശിഷ്യന്മാർ പറയുന്നതാണ്. അടുത്തു പറയുന്നത് നാരദ മഹർഷി സനത് കുമാര മഹർഷിയോട് പറയുന്നതാണ്, ശ്രുതം ഹീവ മേ ഭഗവത് ദൃശേഭ്യ തരതി ശോകമാത്മവിദിതി സോഹം ഭഗവത് ശോചാമി തം മാ ഭഗവാൻ ശോകസ്യ പാരം താരയേതു. ഇത് നാരദ മഹർഷി സനത് കുമാര മഹർഷിയോട് ഉപദേശം ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പറയുന്നതാണ്, നാരദൻ പറയുന്നതാണ്, ശ്രുതം ഹേവ മേ ഭഗവത് ദൃശേഭ്യ, ഭഗവത് ദൃശേഭ്യ, അങ്ങേപോലെയുള്ള പൂജ്യപാദന്മാരിൽ നിന്നും ശ്രുതം ഹേവ മേ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തരതി ശോകം ആത്മവിത്, ആത്മവിത്, ആത്മാവിനെ അറിയുന്നവൻ ആത്മജ്ഞാനി ശോകം തരതി, ശോകത്തെ മറികടക്കുന്നു. ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ മറികടക്കുന്നു എന്നാണ്. സോഹം ഭഗവ ശോചാമി, ഇങ്ങനെയെല്ലാം കേട്ടിട്ടുള്ളവനാണെങ്കിലും ഭഗവ അല്ലയോ ഭഗവാനെ ഞാൻ ദുഃഖിക്കുന്നു, നീ ശരിയായ ആത്മബോധം ഉണ്ടായിട്ടില്ല, ഞാൻ ദുഃഖിക്കുന്നു. തം മാ ഭഗവാൻ അങ്ങ് എന്നെ ശോകസ്യ പാരം താരയിട്ടു, ശോകത്തിന്റെ മറുകര കടത്തു, ഈ ദുഃഖത്തിന്റെ മറുകര കടത്തു. കാരണം നാരദ മഹർഷിക്ക് അറിയാം ആത്മജ്ഞാനമാണ് ദുഃഖത്തെ നശിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ടുകൂടി താൻ ദുഃഖിക്കുന്നു എന്നാണ്, എന്നുവെച്ചാൽ അറിവ് പൂർണ്ണമായില്ല എന്നർത്ഥം. അതിന് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ സർവശാസ്ത്രങ്ങളും മറ്റ് വിദ്യകളും എല്ലാം ശീലിച്ചു, പക്ഷെ എനിക്ക് ദുഃഖം മാറുന്നില്ല. എന്തെല്ലാം വിദ്യകളുണ്ടോ അവിടെ പറയുന്നുണ്ട്, ഭൂതവിദ്യ, നക്ഷത്രവിദ്യ തുടങ്ങി എല്ലാ വിദ്യകളും ഞാൻ അധ്യയനം ചെയ്തു, വേദങ്ങളും എല്ലാം പഠിച്ചു, പക്ഷെ എനിക്ക് ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ല എന്നാണ്. ആത്മബോധം ഉണ്ടായില്ല എന്നർത്ഥം. ശാസ്ത്രം പഠിച്ചത് കൊണ്ട് തന്നെ ആത്മബോധം ഉണ്ടാകത്തില്ല, അത് ഈശ്വരൻ തന്നെ ആത്മബോധത്തെ ഉണ്ടാക്കണം. ശാസ്ത്രം അധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധന മാത്രം, അത് അതിൽ നിന്നും ആ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി തരുന്നത് ഈശ്വരനാണ്. ആ ബോധം കർത്തൃ, നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അത് കർത്തൃതന്ത്രമല്ല എന്നാണ്. താൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോധമല്ല, വസ്തുതന്ത്രമാണ്. വസ്തു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പരമാത്മാവാണ്. ആ പരമാത്മാവിന് അധീനമാണ് ആ ബോധം ഉണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് നാരദന് ഇതെല്ലാം അധ്യയനം ചെയ്തിട്ടും ആ ആത്മബോധം ഉണ്ടായി. ഭഗവാൻ ഗീതയിൽ പറയും, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്തി പരസ്പരം കഥയന്ത മാം നിത്യം തുഷ്യന്തി രമന്തിച്ച. ഇത് അവസാനത്തെ നിലയല്ല, അതായത് നമ്മളിപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു രസമാണ്. തുഷ്യന്തിച രമന്തിച്ച മച്ചിത്ത, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവൻ, ഭഗവാനിൽ തന്നെ മനസ്സിനുറപ്പിച്ചവൻ,